ചെറുകഥാപ്രസ്ഥാനം എം പി പോൾ. 8 സംഭാഷണം. അലയോ ഇഷ്ടപത്നി, ഭവതിയുടെ ആഗമനത്തെ ഉദ്ദേശിച്ച് എത്ര നേരമായി ഞാൻ ഇവിടെ അക്ഷമനായി സ്ഥിതി ചെയ്യുന്നു. പ്രാണനാഥ, ഭവാൻ്റെ ക്ഷമയെ പരീക്ഷിച്ചതിനു ഞാൻ സവിനയം ക്ഷമയാചനം ചെയ്തു കൊള്ളുന്നു. ഇങ്ങനെയൊരു സംഭാഷണം കഥയിൽ കണ്ടാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അവജ്ഞ ഉണ്ടായിരിക്കില്ല. എന്താണ് ഈ അവജ്ഞതയ്ക്ക് കാരണം? പ്രസ്തുത സംഭാഷണം സംഭാവ്യമല്ലേ? അതെ, ഒരു വിധത്തിൽ സംഭാവ്യം തന്നെ. ഇങ്ങനെയുള്ള ഒരു ശബ്ദ സമുച്ചയം മനുഷ്യഖണ്ഡത്തിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ലെന്നില്ല. അസംഭാവ്യമല്ലാതൊന്നും ഇതൊക്കെയും സംഭാവ്യമാണല്ലോ. പക്ഷേ കഥയിലെ സംഭാവ്യത്തിൽ സംഭാവ്യത മാത്രമല്ല, വേറൊന്ന് കൂടി നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വിശ്വാസ്യത. കഥാപാത്രങ്ങൾ മുറിക്കകത്ത് ചെയ്യുന്ന സംഭാഷണം കഥാകാരൻ താക്കോൽ പഴുതിലൂടെ ചെവിയോർത്ത് കേട്ടതെന്ന് തോന്നിക്കുമാറുള്ള യാഥാർത്ഥ്യ സംബന്ധമാണ് കഥയിലെ സംഭാഷണത്തിന് മുഖ്യമായി വേണ്ട ഗുണം. മേലുദ്ധരിച്ച സംഭാഷണത്തിലെ ഭാഷാരീതി മലയാളികളുടെ നിരൂപികത്തിൽ ആദരിക്കപ്പെടുന്ന ഒന്നല്ല. ഹാവൂ, ഇത്ര നേരമായി ഞാൻ ഇവിടെ നോക്കി നിൽക്കുന്നു, ക്ഷമിക്കണം എന്നോ മറ്റോ ആണ് പ്രാകൃതത്തിൽ നാം സാധാരണമായി ഉപയോഗിച്ച് കേൾക്കാറുള്ളത്. സാഹിത്യ ഭാഷാ കൗതുകം കൊണ്ടോ ദേശഭാഷ വൈമുഖ്യം കൊണ്ടോ ദീർഘകാവ്യം നലംകുനിഞ്ഞ ശൈലിയും കുത്തി ചെലുത്തുന്നതായാൽ സംഭാഷണം പ്രബന്ധമായി തീരും. ആഹ്ലാദപ്രദമായ സന്ദർഭങ്ങളിൽ നാം ബാലെ എന്നോ ബേഷ് എന്നോ അല്ലാതെ പ്രമോദകരം ഹഷ്ടപ്രദോകരം ഇത്യാദി ആശ്ചര്യോക്തി പുറപ്പെടുവിക്കാറില്ല. ഈ തത്വം വഴിയാവണ്ണം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ചില ഗ്രന്ഥകാരന്മാർ ഉചിതമായ ഗ്രാമ ശബ്ദപ്രയോഗത്തിൽ പോലും ഭീരുത്വം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രതീതിയുടെ മാനദണ്ഡം ഭാഷാരീതി മാത്രമല്ല, സംഭാഷണത്തിന് പാത്രഗുണം എന്ന വിശേഷണവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ കളരിയിൽ അഭ്യസിച്ചവർ പോലും ഒരേ വിധത്തിൽ സംഭാഷണം ചെയ്യുക ലോകത്തിൽ പതിവില്ല. മനുഷ്യർക്ക് തമ്മിലുള്ള സ്വരവ്യത്യാസം ശ്രവണ മാത്രയിൽ സുഗ്രഹമാണ്. എന്നാൽ ഈ വ്യത്യാസം നിശബ്ദമംഗളായ അച്ചുകൾ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? അതികർക്കശമായ സ്വരവും തേനൂർന്ന സ്വരവും ഒന്നേ വിധത്തിലുള്ള അച്ചുകളിലാണല്ലോ പകർത്തേണ്ടിയിരുന്നത്. അപ്രകാരമായിരിക്കെ മനുഷ്യർക്ക് തമ്മിലുള്ള അതീവ സൂക്ഷ്മമായ സ്വരവ്യത്യാസത്തെ നിർജീവമായ കരുക്കൾ കൊണ്ട് എങ്ങനെയാണ് ഉപസ്കരിക്കുക? ഇതിനുള്ള ഏകോപകര ശൈലി അത്രേ. കഥയിലെ ഓരോ പാത്രത്തിൻ്റെയും ശൈലി സ്വീകാര്യമായിരുന്നാൽ മറ്റുള്ള പോരായ്മകളെല്ലാം വായനക്കാരൻ്റെ വിഭാവനം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണ്. ഓരോരുത്തർക്കും സംഭാഷണ ശൈലി അവനവൻ്റെ ജീവിത സരണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സമുദായ സ്ഥിതി, കുടുംബ സാഹചര്യങ്ങൾ, സഹവാസം, വൃത്തിവിശേഷണം എന്നിവയും ത്വരിതങ്ങളായ മറ്റു പരിതസ്ഥിതികളും ഓരോന്നിൻ്റെയും സംഭാഷണ രീതിയെ നിയന്ത്രിച്ചിരുന്നത് സർവോപരി ഓരോരുത്തരും സഹജനുമായുള്ള വാസനാവിശേഷണമാണ് സംഭാഷണ ശൈലിയെ ക്രമവൽക്കരിക്കുന്നത്. വയോഭേദവും ഇക്കാര്യത്തിൽ പരിഗണനീയമാണ്. മാതെ, ഭവതിയുടെ നാമധേയം എന്താണ് എന്ന് ഒരു കുട്ടി പറയുന്നത് കേട്ടാൽ അവനെ ഒരു ബംഗ്ലാവിൽ പ്രതിഷ്ഠിക്കേണ്ടതാണെന്ന് നമുക്ക് തോന്നിയിരിക്കില്ല. പ്രകൃതത്തിൽ അമ്മേ, അച്ഛൻ എന്താ അമ്മയെ പിന്നെ എന്ന് വിളിക്കണേ? എന്നോ മറ്റോ ആയിരിക്കും ബാലമുഖത്തിൽ നിന്ന് പുറപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ ഒരുക്കത്തിൻ്റെ സ്വഭാവം രൂപവൽക്കരിക്കപ്പെടുമ്പോൾ പ്രവർത്തനമാനമായ ഉപാധികൾ ഏതൊക്കെയാണോ അവയെല്ലാം അവൻ്റെ സംഭാഷണ രീതിയെയും സംബന്ധിക്കുന്നുണ്ട്. മനുഷ്യരുടെ സംഭാഷണ രീതികൾക്കും തമ്മിൽ ഏതൻ ഫലമായി ഉണ്ടാകുന്ന സൂക്ഷ്മ വ്യത്യാസങ്ങൾ കഥാകാരൻ്റെ ശ്രദ്ധയ്ക്കു വിഷയീഭവിക്കേണ്ടതാണ്. ഷേക്സ്പിയർ മഹാകവിയായ പോപ്പ് പ്രസംഗിക്കുന്നത് ഇപ്രകാരമാണെന്ന്. കവി അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ സംഭാഷണങ്ങൾ വക്താവിൻ്റെ പേർ ആരോ സന്ദർഭത്തിലും വിട്ടുകളഞ്ഞാൽ പോലും സംഭാഷണ രീതിയിൽ നിന്ന് വക്താവിൻ്റെ പേർക്കു നിർണ്ണയിക്കുവാൻ സാധിക്കും. ഇത് അതിപ്രസംഗമാണെന്ന് ഡോക്ടർ ജോൺസൺ അപലപിക്കുന്നുണ്ടെങ്കിലും ഷേക്സ്പിയർ പ്രയോഗിക്കുന്ന സംഭാഷണങ്ങൾ വ്യക്തിത്വമുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. വ്യക്തിഭേദമില്ലാതെ സംഭാഷണം നിർജീവമത്രേ. തന്മൂലം കഥാപാത്രങ്ങൾ കേവലം മരപ്പാവളാണെങ്കിൽ അവയുടെ സംഭാഷണ രീതിക്ക് വ്യക്തിത്വമുണ്ടായിരിക്കുന്നതാണ്. ഓരോ വാക്കും അനന്യ വ്യക്തിത്വമായിരിക്കണമെന്നില്ല. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം ചില ഘടകങ്ങളിൽ ഓരോ പാത്രത്തിൻ്റെ സംഭാഷണത്തിന് വിശേഷണ ലക്ഷ്യം കൽപ്പിക്കുക അസാധ്യമാണ്. തന്നിമിത്തം വ്യക്തിഭേദം വേണമെന്നുള്ളത് ഒരു സാമാന്യ നിർദ്ദേശമായി പരിഗണിച്ചാൽ മതിയാകുന്നതാണ്. സംഭാഷണത്തിൻ്റെ പാത്രഗുണം ഇതര പാത്രാപക്ഷമായിട്ട് മാത്രമല്ല പാലിക്കപ്പെടേണ്ടത്. ഓരോ പാത്രത്തിൻ്റെയും സംഭാഷണ രീതി തന്നെ സന്ദർഭാനുഗുണമായും കാലാനുസൃതമായും മാറി മാറിക്കൊണ്ടിരിക്കും. സാമാന്യന അതിഭാഷണപ്രിയയായി കാണപ്പെട്ട ഒരാൾ ശോഭവേഷത്താൽ മൂകനോ അർദ്ധോക്ത വചനോ ആക്കി ചെയ്യപ്പെടുന്നു വരുന്നതോ പാത്രങ്ങളുടെ സംഭാഷണ രീതി വികാര ഭേദേന ഓരോ സന്ദർഭത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി മഹാഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. രാജകാര്യങ്ങളെക്കുറിച്ച് രാജ കേശവദാസനോട് നിയമേന ദീർഘമായി വിസംഭാഷണം ചെയ്യുന്ന ധർമ്മരാജൻ എന്ന പ്രതീയശക്തൻ തൻ്റെ തന്ത്രിസത്വമകനെ സംഗ്രമാങ്കണത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഘട്ടത്തിൽ കേശവ എന്ന ശബ്ദത്തെയും ഉച്ചരിക്കുന്നത് മാത്രമേ ശക്തമാകുന്നുള്ളൂ. കേശവ, അടിയൻ എന്നീ രണ്ടു പദങ്ങൾക്ക് അവരുടെ സംഭാഷണം നിർവചിക്കപ്പെട്ടു. അപ്രകാരം തന്നെ ഭൃത്യ ജനങ്ങളോട് ബൗദ്ധ്യപൂർവം സംഭാഷണം ചെയ്യുന്ന ഒരു രാജകേശവൻ സ്വാസ്വമി സമക്ഷം ശ്വാസനെ പോലെ പറ്റിക്കൂടി മുഖസ്തുതി ചെയ്യുന്നതും അപൂർവമല്ല. ഇവിടെ ഓരോ പാത്രത്തിൽ തന്നെയാണ് വ്യത്യസ്ത സംഭാഷണ രീതികൾ നാം കാണുന്നത്. സന്ദർഭത്തെപ്പറ്റിയും കുറഞ്ഞൊരു പറയേണ്ടതുണ്ട്. സദാ നാവിട്ടിറക്കുന്ന ഒരുവനെ ലോകം അവഹേളിക്കുന്നു. അവർണനം തന്നെ സംഭാഷണം അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന കഥാകൃത്ത് ഉപഹാസ്യമായി ഭവിക്കും. സംഭാഷണം എവിടെ പ്രയോഗിക്കപ്പെടുന്നുവോ അവിടെ അത് ദ്യുത്യജമാണെന്ന് അനുവാചകന് തോന്നണം. കഥാകാരൻ്റെ ധർമ്മം ആഖ്യാനമാണ്. സംഭാഷണദ്വാര ഇതിവൃത്തം ശമിക്കുകയാണെന്ന് നാടകകർത്താവിൻ്റെ ധർമ്മേത്ര. തന്മൂലം കഥാകാരൻ ധർമ്മഭിന്നമായ സംഭാഷണ പദ്ധതി അവലംബിക്കുകയാണെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. കേവലം ഭക്ഷണമായിട്ടില്ല. രസനിഷ്പക്ഷത്തിന് അത്യാവശ്യമായ ഒരു ചടങ്ങായിട്ടാണ് സംഭാഷണത്തെ വിനിയോഗിക്കേണ്ടതെന്ന് താല്പര്യം. സംഭാഷണം ഒരിക്കലും കഥാപ്രവാഹത്തിന് പ്രതിബന്ധമായിരിക്കരുത്. നേരെ മറിച്ച് അത് കഥാഗതിക്ക് സഹായമായിരിക്കണം. കഥ എപ്പോഴും പുരോഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അടിക്കടി സംഭവങ്ങളെ പിന്നിട്ട് മുമ്പോട്ട് പ്രവഹിക്കുന്നു. നദിക്കണക്കെ പ്രവഹിക്കുന്ന കഥയെ സംഭാഷണം തടാകമായി ചെയ്യരുത്. നിശ്ചലമായ ഒരവസ്ഥ കഥയുടെ സ്വരൂപത്തിന് ഹാനികരമാണ്. തന്നിമിത്തം കഥയിൽ പ്രയോഗിക്കപ്പെടുന്ന സംഭാഷണം ആഖ്യാന വസ്തുത തന്നെയായിരിക്കുമെന്ന് സിദ്ധമായി. കഥയുടെ ആരംഭത്തിൽ സംഭാഷണത്തിന് വേറൊരു ധർമ്മം കൂടിയുള്ളതാണ്, ഇവിടെ വിസ്മരിക്കുന്നില്ല. പൂർവചരിത്രത്തെ വെളിപ്പെടുത്തുവാനായി കഥാരംഭത്തിൽ സംഭാഷണം പ്രയോഗിക്കപ്പെടാറുണ്ടെന്ന് മുമ്പൊരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെയും സംഭാഷണ വിഷയം ആഖ്യാന വസ്തു തന്നെയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് പകരം കഴിഞ്ഞുപോയ സംഭവങ്ങളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഉഭയപക്ഷത്തിലും സംഭവ പരമ്പരയാണ് സംഭാഷണ വിഷയം. എന്നാൽ ഇങ്ങനെ സംഭാഷണ ദ്വാര പൂർവചരിത്രം വെളിപ്പെടുത്തുന്നത് തത്തൽ സന്ദർഭത്തിന് അനുരൂപമായിരിക്കണം. അങ്ങനെയൊരു സംഭാഷണം പ്രകൃതിയിൽ ഒഴിച്ചുകൂടാത്തത് താണെന്നും വായനക്കാരന് ബോധ്യമാകണം. അനാഖ്യാതമായ വൃത്താന്തങ്ങൾ തന്നെ ഗ്രഹിക്കുവാനാണ് ഈ സംഭാഷണം ചേർത്തിരിക്കുന്നതെന്ന് വായനക്കാരന് തോന്നിയാൽ തൽക്ഷണം നീരസം ഉളവാകും. ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൽ ആരംഭത്തിൽ കഥാകാരനായ ഒർലാൻഡോ തൻ്റെ വിശ്വസ്ത ദ്യുത്തനും ദീർഘകാലം തൻ്റെ പിതാവിനെയും തന്നെയും സേവിച്ചിട്ടുള്ളവനുമായ ആദം എന്ന വൃദ്ധനോട് ഇപ്രകാരം പറയുന്നു. ഒർലാൻഡോ, അല്ലയോ ആദമേ, ഞാൻ അത് ഓർക്കുന്നുണ്ട്. ഇവണ്ണമാണ് അച്ഛൻ തൻ്റെ മരണാസനത്തിൽ തനിക്ക് 1000 വെള്ളി നാണയം പിറുത് സ്വത്തായിരുന്നത്. കൂടാതെ എന്നെ യഥാർത്ഥം വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നും ജ്യേഷ്ഠനോട് അദ്ദേഹം താക്കീത് ചെയ്യുകയും ചെയ്തുവെന്ന് നീ പറയുകയുണ്ടല്ലോ. അന്നു മുതൽക്കാണ് എൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. എൻ്റെ കനിഷ്ഠ സഹോദരനായ ജാക്കോസിനെ ജ്യേഷ്ഠൻ പാഠശാലയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവന് അവിടെ സ്പൃഹണീയമായ സംസ്കാരം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശ്രുതി. എന്നെയാകട്ടെ ജ്യേഷ്ഠനൊരു മഠേനാക്കി തള്ളി വീട്ടിനകത്ത് ഞെരുക്കുന്നു. എൻ്റെ കാര്യം അയാൾ അന്വേഷിക്കുന്നത് ഇല്ല. സജ്ജനായ എന്നെ ഒരു മടിയനെപ്പോലെ വളർത്തുന്നു നീതിയോ? അയാളുടെ കുതിരകളെ എത്ര നിഷ്പക്ഷതയോടെയാണ് അയാൾ വളർത്തുന്നത്! ഈ വർത്തമാനമെല്ലാം വായനക്കാരുടെ പുത്തരിയാണ്. പക്ഷേ ശ്രേതാവായ ആദാമിന് ഇതൊന്നും പുത്തരിയല്ല. ഒർലാൻഡോവിന് 1000 വെള്ളി നാണയം മാത്രമേ പിതൃസ്വത്ത് സമുള്ളവെന്നും അയാളുടെ അനുജൻ പാഠശാലയിലാണെന്നും മറ്റും ആദാം വ്യക്തമായ ഒർലാൻഡോവിനേക്കാൾ നല്ലവണ്ണം ധരിച്ചിരിക്കെ എന്തിനാണ് ഒർലാൻഡോ ഈ പൂർവകാല പ്രസംഗം ചെയ്യുന്നത്? വായനക്കാരെ ഉദ്ദേശിപ്പിച്ചാണ് ഷേക്സ്പിയർ ഈ സംഭാഷണം നിർവചിച്ചിരിക്കുന്നത്. സ്പഷ്ടമാണ്, ഈ സമ്പ്രദായം തുലം അസമഞ്ജസവും നീരസവൃതമോ അത്രേ. ചെറുകഥാപ്രസ്ഥാനത്തിൽ അത് തീർച്ചയായും സർവജ്ഞമാണ്. സന്ദർഭഗുണം, പാത്രനുഗുണം, ഭാഷാരീതിയുടെ ലോകസാധാരണത്വം എന്നീ ഗുണങ്ങൾ ആതിഥ്യമായ എല്ലാ സംഭാഷണങ്ങൾക്കും ഏറെക്കുറെ ഉണ്ടാകേണ്ടി വരുന്നു. എന്നാൽ ചെറുകഥയുടെ പരിമിത ഹേതുവായിട്ട് വേറെ ചില ഗുണങ്ങളും ആവശ്യമായി വരുന്നു. പാത്രങ്ങളുടെ മനസ്ഥിതി വ്യജിപ്പിക്കുവാനാണ് ചില ഗ്രന്ഥകാരന്മാർ സംഭാഷണം ഉപയോഗിക്കുന്നത്. ശാരദയിലെ ക്ലബ്ബ് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഈ ക്ലബിൽ കൂടിയിരിക്കുന്ന വക്കീലന്മാരുടെ സാഹിത്യബോധം എത്രമാത്രമുണ്ടെന്ന് കാണിപ്പാനാണ് ഗ്രന്ഥകാരൻ ഉദ്ദേശം. നോവൽ പ്രസ്ഥാനത്തെപ്പറ്റി അവിടെ നടക്കുന്ന വാദകോലഹനം പ്രസ്താവനത്തിനും സാധകമായി ഭവിക്കുന്നു. കഥ ഇടത്തിലെ കാരസനോട് ഇടയ്ക്കോ തന്നിലേക്കുമാണ്. വക്കീലന്മാരുടെ സാഹിത്യവാദം കഥാഗതിക്ക് സഹായകമല്ലെന്ന് തന്നെ ഒരു വിഘ്നം കൂടിയാണ്. എന്നാലും നോവലിൽ ഈ ഉപഗ്രഹസംഘം കേവലം ത്യാജ്യമല്ല. കഥാപാരായണ മധ്യേ വായനക്കാരനും കുറഞ്ഞൊരു സമയം വിശ്രമിക്കുവാനുള്ള ഒരു വഴിയമ്പലമാണ് അത്. എന്നാൽ ചെറുകഥയിൽ ഇങ്ങനെയുള്ള യഥാസ്ഥിതി സംവാദങ്ങൾ പ്രേരണ സ്വീകരിക്കാനുള്ളതല്ല. ചെറുകഥയിലെ സംഭാഷണം കുറേ കൂടി പരിമിതവും സാക്കൂതവുമായിരിക്കണം. സംഭാഷണ മധ്യേ അതിൽ സംബന്ധിക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ അനുക്ഷണം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. കഥ പാത്രപ്രധാനമാണെങ്കിൽ സംഭാഷണം വികാരത്താൽ പ്രചോദിതമായിരിക്കണം. വികാര സംബന്ധമില്ലാത്ത സംഭാഷണം ചെറുകഥയിൽ അസുരസത്തെ ഉളവാക്കുന്നു. ചില നോവലെഴുത്തുകൾ സ്വദേശി സിദ്ധിക്കായി സംഭാഷണം വിനിയോഗിക്കാറുണ്ട്. രാഷ്ട്രീയമോ സാമുദായികമോ ആയ ചില നടപടികളെ അപസഹിക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. തദർത്ഥം അവർ സ്വാഭിപ്രായങ്ങളെ ചില പാത്രങ്ങളിൽ ആരോപിച്ച് അവർ വഴിയായി സമത്വം സമർത്ഥിക്കുന്നു. ഉദയഭാനു എന്ന കഥയിലുള്ള പല സന്ദർഭങ്ങളും ഗ്രന്ഥകാരൻ്റെ അഭിപ്രായ പ്രകടനത്തിലുള്ള ഉപകരണങ്ങളാകുന്നു. മറ്റു വിധത്തിൽ അവയ്ക്കായ യാതൊരു സാംഗത്യവുമില്ല. ഈ സമ്പ്രദായം ഒരു പക്ഷേ നോവലിൽ അനുവാദ്യമായിരിക്കാം. എന്നാൽ ചെറുകഥയിൽ അത് ഒരിക്കലും സാധിഷ്ഠമല്ലെന്നു ഖണ്ഡകഥാഗാത്രത്തെപ്പറ്റി കുറഞ്ഞെന്നു ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്രകാരം തന്നെ തത്വ പ്രതിപാദാർത്ഥം ഘടിപ്പിക്കപ്പെടുന്ന സംഭാഷണങ്ങളും ചെറുകഥയിൽ സ്വീകാര്യമല്ല. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം ഒരു ചെറുകഥയിലാണ് നിബന്ധിക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ അനൗചിത്യത്വം പ്രശ്നമാണല്ലോ. പ്രസ്തുസാധിധ്യം സംഭാഷണ രൂപത്തിലാണ്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന തത്വങ്ങൾ ശ്രദ്ധേയങ്ങളാണ്. സംഭാഷണ രീതി പാത്രങ്ങളുടെ സ്വഭാവത്തിന് ഇണങ്ങിയതാണ്. എന്നിങ്ങനെയുള്ള പരമാർത്ഥങ്ങൾ വിസംവാദ്യങ്ങളല്ല, ശരി തന്നെ. പക്ഷേ കഥാശരിയിൽ അത് ഒരു അന്യപദാർത്ഥമാണെന്ന് സമ്മതിച്ചേ കഴിയും. രൂപം സംഭാഷണത്തിൻ്റേതാണെങ്കിലും പ്രതിപാദ്യ വസ്തു ഒരു ഉപന്യാസമാണ്. ഉദാഹരണ ചിഹ്നം ഇട്ടതുകൊണ്ട് മാത്രം ഉപന്യാസം സംഭാഷണമായില്ലല്ലോ. ചെറുകഥയിലെ സംഭാഷണത്തിന് സാമാന്യമായി വേണ്ട ഗുണങ്ങൾ: വികാര സംബന്ധം, ചെറു ചെറുക്ക് രസികത്വം, ഉദാരസ്വർത്ത ഗർഭത്വം എന്നിവയാകുന്നു. എന്നാൽ കഥാപാത്രങ്ങളുടെ സംഭാഷണം എപ്പോഴും ഫലിതമായിരിക്കുന്നുവെന്ന് അവിടെ നിർദ്ദേശിക്കുന്നില്ല. മി കെ സുകുമാരൻ്റെ ചെറുകഥയിൽ ഫലിതമായ ഉക്തി പ്രത്യുക്തികൾ അതിസുലഭമാണ്. പറയത്തക്ക കർമ്മബുദ്ധിത്വം ഇല്ലാത്ത പാത്രങ്ങൾ പോലും ചടുല ഭാഷണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഈ രസികത്വം പാത്രങ്ങളുടേതല്ല, പ്രത്യുത കഥാകാരൻ്റേതാണെന്ന് സമാധാനിക്കുകയേ തരമുള്ളൂ. ഗ്രന്ഥകാരൻ്റെ കുശാഗ്ര ബുദ്ധിതത്വം വാഗ്വിലാസവും പ്രദർശിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്ന സംഭാഷണങ്ങൾ എത്ര കൊണ്ട് സാധുവാണെന്ന് ആലോചിച്ച് തീർച്ചപ്പെടേണ്ടത് സംഗതിയാണ്. എന്നാൽ കുശാഗ്ര ബുദ്ധികളായ പാത്രത്തിൻ്റെ സരസമായും ഫലിതമായും സംഭാഷണം ചെയ്യുന്നത് ആസ്വാദ്യം തന്നെ. ഏതെങ്കിലും വിധത്തിലുള്ള ആസ്വാദ്യത്തെ ചെറുകഥയിലെ സംഭാഷണങ്ങളിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. രസശൂന്യമായ സംഭാഷണം ലോക സാന്നിധ്യമായി ഇരുന്നാൽ തന്നെയും അതിന് ചെറുകഥയിൽ യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ പ്രതിദിന സംഭാഷണം ഒരു സ്വനഗ്രാഹിയിൽ പകർത്തിയാൽ നാം ഇത്ര പോഷന്മാരാണല്ലോ എന്നൊക്കെ മൂക്കിൽ വിരൽ വെച്ച് കൊണ്ടുപോകും. നമ്മുടെ മന്ദബുദ്ധിത്വവും വായാടിത്വവും നമുക്ക് തന്നെ വിശ്വാസ്യമായി തോന്നുകയില്ല. ദൃഷ്ടാന്തിനായി കഥാകൗമുദിയിൽ കാണുന്ന സംഭാഷണ വിദഗ്ധനെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പരിചയം വായനക്കാർ ഇതിനു മുമ്പ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി സ്മരിച്ചു കൊള്ളുക. കിഴക്കേ വളത്തിൽ വേലിപ്പിള്ളയാണ് നമ്മുടെ സംഭാഷണ വിദഗ്ധർ. മൂപ്പലരെ വളരെ നാൾക്കുണ്ട് കണ്ട ഒരു സ്നേഹിതൻ കുശല പ്രശ്നം ചെയ്യുന്നു. എന്താ വളരെ നാളായാലോ തമ്മിൽ കണ്ടിട്ട്? തുടങ്ങണം കഥകൾ. ഇപ്പോൾ എവിടെയാണ്? എന്താണ് ജോലി? വേലിപ്പിള്ള. പിന്നെ അല്ല, മനുഷ്യനെ കളിപ്പിക്കണമെന്ന് അവർ വിചാരിച്ചത്. ആരാണ് അവൻ എന്ന് സ്നേഹിതന് മനസ്സിലായില്ല. പറയേണ്ടതില്ലല്ലോ, വേലിപ്പിള്ള തുടർന്നു. ഞാനാ കളിക്കുന്ന പുള്ളി, തലേ ദിവസം അവൻ മറ്റേ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് വള്ളക്കടവിൽ വെച്ചുണ്ടായ ഇടപാടുകൾ കിടക്കുന്നു, കോൺട്രാക്ടർ പണം തരാമെന്നും ഏറ്റിരുന്നു, അതുകൊണ്ട് വഴക്കുണ്ടാക്കിയതാണ്. എന്നാലും ഇത് വിടാവുന്ന കാര്യമാണല്ലോ, പണ്ടത്തെ വാശിയും പോറ്റിയങ്ങനെ വാക്കും, ഹൈക്കോർട്ടിലെ കേസും ചിട്ടിക്കാര്യവും ഇതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിച്ചാൽ തന്നെ മതിയോ, മാപ്പിള വിടുമോ? കമലാശിയാൾ കടുകട്ടിയാണ്, അത് പിന്നെ പറയാം. അല്ല, ഞാൻ ഇന്നാൾ തിരുവനന്തപുരത്ത് പോകുകയല്ലേ കേൾക്കേണ്ടത്? അദ്ദേഹമൊന്ന് നിവർന്നു നിന്നു, പിന്നെയും തുടർന്നു. പുനലൂർ നിന്ന് തീവണ്ടി കയറി. അല്ല, പറയണമല്ലോ, ഈ ഇംഗ്ലീഷുകാരുടെ പരിഷ്കാരം എത്ര വേഗം അതെങ്ങ് അങ്ങെത്താമെന്നോ? പണ്ടൊക്കെ എന്ത് നടക്കണം? നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു പുഷ്പക വിമാനം രാവണനുണ്ടായിരുന്നുവെന്ന്. അതാണ് പോലും ഇപ്പോഴത്തെ ആകാശ വിമാനം. രാവണൻ അതിലാണ് പോലും സഞ്ചരിച്ചു നിന്നത്. രാവണനും രാമനും ആരാണെന്ന് വില്ലൻ അഥവാ നല്ലവൻ പറയണം. പണ്ട് പൊന്നമ്പലം പിള്ളയും സദാശിവയ്യരും കൂടി വലിയ വഴക്കല്ലായിരുന്നോ? ഇക്കാര്യത്തിൽ ഇഷ്ട ഒരു കാര്യം അറിയേണ്ടതില്ലല്ലോ. മീ സദാശിവൻ പെൻഷനായി ഇല്ലേ? നല്ല ആൾ. ഇപ്പോൾ സന്യാസ ജീവിതമാണ് പോലും, തിയോഫിസിക്കുന്നു നടക്കുന്നു. പോട്ടെ, നിങ്ങൾക്ക് തിയോഫിസിക്കെ പറ്റി എന്താണ് അഭിപ്രായം? അവർ പറയുന്ന ലോകങ്ങളൊക്കെ എന്താണുള്ളൂ? ഏതായാലും അവരൊരു കാര്യം വിഷളാക്കി. ആ കൃഷ്ണമൂർത്തിയുടെ കേസ് ആളിൻ്റെ പണം കണ്ടിട്ടുണ്ടോ? എന്തു സുന്ദരൻ ആ തലമുടിയും വെട്ടിട്ടുള്ള വെറും ക്ലാസ് ക്രോപ്പോ മറ്റതോ എന്താ ഭംഗി? എനിക്ക് ആ വാദ്യർ പറഞ്ഞതുപോലെ മറ്റെന്താണ് ഇഷ്ടം? എൻ്റെ ഇഷ്ടം ആരും നോക്കാൻ പോകരുത്. ഞാൻ സാധു. നിങ്ങളൊക്കെ പരീക്ഷയിൽ ജയിച്ചു വലിയ പദവിയിലായി. ഞാൻ പണ്ടത്തെ വേലിപ്പിള്ള. എന്നാലും ഓർമ്മയിലിരിക്കണേ, ഓർമ്മിക്കുവാനും വേറെ വിഷമം തന്നെ. തലയിൽ പല കാര്യങ്ങൾ കിടന്നു ഉറങ്ങുമ്പോഴാണോ ഓർമ്മിക്കലിരിക്കുക? പോകട്ടെ, ഹൃദയം കൊണ്ടോ തലച്ചോറ് കൊണ്ടോ എന്തുകൊണ്ടാണ് ഓർമ്മിക്കുക? പറയൂ. മിടുക്കനാണെങ്കിൽ ലോകത്തിൽ നാം സാധാരണ കേൾക്കുന്ന സംഭാഷണം ഇത്തരത്തിലാണോ? നാം മറക്കുകയില്ല, അല്ലെങ്കിൽ പറയുന്നില്ല. എന്നാൽ പലരുടെയും സംഭാഷണം രസവിനീഹവും അനുഗ്രഹവുമാണെന്ന് പറയുന്നതിൽ വലിയ അബന്ധമില്ല. അതൊക്കെ അതേപടി ചെറുകഥയിൽ പകർത്തിയാൽ ചെറുകഥയും രസവിഹീനവും അനുഗ്രഹവുമായി തീരും. തന്മൂലം യഥാർത്ഥ ലോകത്തിൽ നടന്നതോ നടക്കാവുന്നതോ ആയ ഏതു സംഭാഷണവും ചെറുകഥയിൽ പകർത്താവുന്നതല്ലെന്നു സിദ്ധമായി. സംഭാഷണം പകർത്തുന്നതിൽ വേറെയും ചില വൈശ്യങ്ങളുമുണ്ട്. മനുഷ്യരിൽ അധികം പേരും അതിഭാഷണത്താൽ പരമാരാണ്. രണ്ടോ മൂന്നോ മണിക്കൂർ സ്നേഹിതന്മാരായി വെടി പറയുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ രണ്ടോ മൂന്നോ മണിക്കൂറിനിൽ തമ്മിൽ നിന്ന് ഉത്ഘളിക്കുന്ന ശബ്ദങ്ങൾ ഒരു ചെറിയ ഗ്രന്ഥത്തിൽ ഉതങ്ങാത്ത വിധം അത്രയ്ക്കും ബഹളങ്ങളാണ്. പ്രകൃതത്തിനെ യോജിക്കാത്ത ഭാഗങ്ങൾ അങ്ങുമിങ്ങും മാത്രം ഉണ്ടെന്ന് വരാം. തന്മൂലം യഥാർത്ഥ സംഭാഷണം ചെറുകഥയിൽ പകർത്തുവാൻ ഉദ്യമിക്കുമ്പോൾ അത് യഥാക്രമം വെട്ടിമുറിച്ച് കാര്യക്ഷമമായ ഭാഗം സ്വീകരിക്കുകയോ നിർവാഹമുള്ളൂ. നാം സംഭാഷണം ചെയ്യുന്നത് ആംഗ്യം, അപാംഗവിക്ഷേപം മുതലായ ഉപകരണങ്ങളോടുകൂടിയാണ്. ശബ്ദങ്ങളുടെ അർത്ഥം, ആംഗ്യഭേദന പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കൊണ്ടിരിക്കും. ഈ ആംഗ്യങ്ങളെ എങ്ങനെയാണ് കഥാകാരൻ പകർത്തുക? ശീഘ്ര സംഭാഷണത്തിൽ അസ്പഷ്ടവും അപൂർണവുമായ പല വാക്യങ്ങളും ഉണ്ടായിരിക്കും. മുഖഭാവഭേദം കൊണ്ട് മാറ്റുമാണ് നാം ആ കാര്യങ്ങൾ പൂരിപ്പിക്കുന്നത്. നിരർത്ഥമായ ശബ്ദസമൂഹം പോലും പ്രസ്തുത ഭാവഭേദങ്ങളാൽ അർത്ഥവത്തായിരുന്നു. എന്നാൽ ഈ ഭാവവ്യത്യാസങ്ങളെ തത്തൽ സന്ദർഭങ്ങളിൽ നിന്നും വേർപ്പെടുത്തി പ്രകാശിപ്പിക്കുന്നത് അത്യധികം ദുഷ്കരമത്രേ. നാം സാധാരണ എന്ന് എഴുതി വരാറുള്ള അനുസ്വാദ്യമായ കാര്യത്തിൽ സന്ദർഭേഷ്കമായ എത്രമാത്രം അർത്ഥാന്തരങ്ങളാണെന്ന് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഞാൻ പോകട്ടെ, എവിടെ എന്ന ശബ്ദം അനുമതിയാണ് നിർദ്ദേശിക്കുന്നത്. ഈ കാര്യത്തെ അല്പം ഇഴച്ചിട്ടാണ് ഉച്ചരിക്കുന്നതെങ്കിൽ മനസ്സിലോടെയാണ് അവധാനം അല്ലെങ്കിൽ അനുവാദം നൽകപ്പെടുന്നത്. വിവക്ഷ. ഇതൊക്കെ ഒരു പോത്തുണ്ടായിരുന്നു. പോത്തിൻ്റെ പുറത്തൊരു കൂൺ മുറിച്ചു. ഇവിടെ ഓംകാരത്തിന് അനുമതി എന്നാകട്ടെ വിസമ്മതിയാകട്ടെ അർത്ഥമില്ല. കഥ പറയുന്നത് ശ്രേതാവ് കേൾക്കുന്നുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ അത് ചെയ്തില്ല, മറന്നുപോയി. ഇവിടെ എന്ന പ്രസക്തിയിന് എന്തുകൊണ്ട് എന്നാണ് അർത്ഥം. എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ഇവിടെ കാരണവാശിയല്ല. എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നുള്ള ഒരു വെറും ചോദ്യമാകുന്നു. ഇപ്രകാരം തന്നെ വക്താവ് പറഞ്ഞത് കേട്ടില്ല എന്നോ വേണ്ട വിധത്തിൽ ധരിച്ചില്ല എന്നോ കാണിപ്പാനായി ടീ ശബ്ദം തന്നെയാണ് സൂക്ഷ്മ വ്യത്യാസങ്ങളോടുകൂടി പ്രയോഗിക്കപ്പെടുന്നത്. എനിക്ക് അത് ചെയ്യുവാൻ മനസ്സില്ല. നീ എന്തു പറഞ്ഞു? ഇവിടെ വർദ്ധിച്ചു വരുന്ന കോപമാണ് കാര്യത്തിൽ ഉപസരിക്കുന്നത്. ആകട്ടെ, അവൻ എൻ്റെ മറുപടിയിൽ വരും, അപ്പോൾ ഇതിനു പരിഹാരം ചെയ്തുകൊള്ളാം. ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന പ്രതികാരം ഓർത്ത് കോപത്തിന് തൽക്കാലം ശാന്തി വരുത്തുന്നതിനാണ് ഇവിടെ എന്ന് മനസ്സിലാക്കുന്നത്. രോഗികൾ എന്ന് മൂളുന്നത് ദണ്ഡശതമാനത്തിലാണ്. കാരണത്തെ ഇരച്ചിട്ടാൽ ദീർഘസമ്മതിക്കും ത്രിഗുണീകരിച്ചാൽ വിസമ്മതിയും പ്രത്യോഗിക്കുന്നു. എന്തു ചെയ്യും? വിധി പോലെ വരട്ടെ എന്നിങ്ങനെയുള്ള പ്രയോഗത്തിൽ വിഷാദം ഇടകലർന്നുള്ള സമാശ്വാസമാണ് കാരണം കൊണ്ടും സാധിക്കുന്നത്. ഇങ്ങനെ എണ്ണി തുടങ്ങിയാൽ അവസാനമില്ല. യഥാസംഭാഷണത്താൽ അവ്യക്ത ശബ്ദങ്ങൾക്ക് എത്രമാത്രം അർത്ഥവ്യാപാരമുണ്ടെന്നും കഥയിൽ അവയെ എങ്ങനെയൊക്കെ അവകർത്തിയാൽ അവ എത്രമാത്രം നിരർത്ഥമായി തോന്നുമെന്നും എത്രയും പറഞ്ഞു തീർന്നെന്ന് ഏതാണ്ട് വിശദമായിട്ടുണ്ടല്ലോ. യഥാർത്ഥ സംഭാഷണം പകർത്തുന്നതിനുള്ള മറ്റൊരു വൈഷമ്യം പുനരുദ്ധിയാകുന്നു. പറഞ്ഞത് തന്നെ വീണ്ടും പറയുക വ്യവഹാരിക ഭാഷയിൽ അനിവാര്യമാണെന്ന് തന്നെയല്ല, ചിലപ്പോൾ അത്യാവശ്യമുണ്ടെന്ന്. പക്ഷേ സാഹിത്യ ഭാഷയിൽ അതോ വിലക്ഷണമത്രേ. കഥാപാത്രം അസഭ്യക്ഷമാഷണം ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. കാവ്യവാഹാര ഭാഷയിൽ അസഭ്യവാക്കുകൾ തെരുതെരെ വന്നുകൊണ്ടിരിക്കുമെങ്കിലും കഥയിൽ അവ കൂടെ കൂടെ ആവർത്തിക്കപ്പെടുന്നത് അസാരസ്യത്തിനു ഹേതുവായിത്തിരിക്കുന്നതല്ല, അതിന് ഒരു വിശേഷണ കാരണം കൂടിയുണ്ട്. വായനക്കാരൻ്റെ മനസ്സ് എഴുത്തുകാരൻ്റെതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. താനിപ്പോൾ എഴുതുന്ന ഖണ്ഡിക എഴുതി തീർക്കുവാൻ എനിക്ക് 10 മിനിറ്റ് വേണ്ടി വന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഇത് വായിച്ചു തീർക്കുവാൻ എനിക്ക് 1 മിനിറ്റ് മതി. ഈ ഖണ്ഡികയിൽ ആദ്യം അസംഭ്യമാണെന്ന് പ്രയോഗിക്കപ്പെടുന്നതെന്നും വിചാരിക്കുക. ഞാൻ ഒരു തെറിവാക്ക് എഴുതി കഴിഞ്ഞു. 2-3 മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് മറ്റൊരു തെറിവാക്ക് എഴുതിയത്. പിന്നെയും 2-3 മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് 3-ാമതൊരു തെറിവാക്ക് എഴുതിയത്. തന്നിമിത്തം അടുത്തടുത്താണ് ആവിർഭവിക്കുന്നതെന്നും ബോധം എനിക്കുണ്ടായില്ല. നേരെ മറിച്ച് ഈ ഖണ്ഡിക മുഴുവനും 1 മിനിറ്റിൽ വായിച്ചു തീർന്നു. അനുവാചകമാകട്ടെ അസംഭ്യഭാഷണം ഇടമുറിയാതെ പ്രവഹിക്കുന്നതാകട്ടെ എന്ന് തോന്നുന്നു. ഏതു തരത്തിലും പുനരുത്തിക്കായാലും അനുഭവം ഇപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് പുനരാവർത്തനം ലോകത്തിൽ പതിവുള്ളതാണെന്നു വെച്ചു ചെറുകഥയിൽ അത് സ്വീകരിക്കാവുന്നതല്ല. വിഷയാധാനം എന്ന അധ്യായത്തിൽ പ്രതിപാദിച്ചതുപോലെ ഈ വിഷയത്തിലും, അതായത് സംഭാഷണത്തിലും, യഥാർത്ഥ ലോകത്തെ അതേപടി ചിത്രണം ചെയ്യുകയല്ല കഥാകാരൻ്റെ കർത്തവ്യമെന്നും യഥാർത്ഥ സംഭാഷണത്തിൽ നിന്ന് അത്യാവശ്യമായ ഭാഗം മാത്രം വ്യവഹർത്തനം ചെയ്ത് ഏകഗ്രമാക്കി വെച്ചുകയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മമെന്നും മേൽപ്പറഞ്ഞതിൽ നിന്ന് സാധികമായിട്ടുണ്ടായിരിക്കണം. സംഭാഷണ മാത്രമായ കഥ സാധുവാണെന്നു എന്നാണ് ഇനി ചിന്തിക്കാനുള്ളത്. കഥാപാത്രങ്ങളുടെ സംഭാഷണം മാത്രം ഉദ്ധരിച്ചു കഥാനിർമ്മാണം ചെയ്യുക സുഖകരമാണോ? മി കെ സുകുമാരൻ്റെ ചെറുകഥകൾ അത്യന്തം രോചനീയമാണെന്ന് അനുഭവവേദികൾ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കവാറും സംഭാഷണാത്മകമാണ്. സംഭാഷണം കഥാകാരൻ്റെ ഉപകരണം മാത്രമാണെന്ന്, അദ്ദേഹത്തിൻ്റെ പ്രധാന കാരണം കഥനം അഥവാ ആഖ്യാനമാണെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. തന്നിമിത്തം ആഖ്യാന വസ്തു വേണ്ടുവോളം ഇല്ലാത്ത കഥ വിലക്ഷണമാണെന്നും പറയാതെ കഴിയില്ല. മാത്രമല്ല സംഭാഷണം മാത്രമായി കഥ എഴുതുവാൻ പുറപ്പെടുവാൻ നാടകത്തോടും മല്ലിടുകയാണ് ചെയ്യുന്നത്. മനുഷ്യനിർമ്മിതമായ സർവകലകളെയും പാരമ്യം വഹിക്കുന്ന നാടകകലയോട് അഹമ്മദി ഭാവത്തിലാണ് പുറപ്പെടുന്ന ഏതു കലയ്ക്കും പരാജയമെടുക്കുകയേ ഗതിയുള്ളൂ. ഈ മി സുകുമാരൻ്റെ ചെറുകഥകളാകട്ടെ പ്രഹസനങ്ങൾ എന്ന പേരിലാണ് കുറേ കൂടി യോജിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രഹസനങ്ങളുടെ രാസികത്തെപ്പറ്റി ഇവിടെ പക്ഷാന്തരമില്ല. കഥകളിലെ സംഭാഷണം എഴുതുകയും അച്ചടിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും ഒരു വാക്ക് പറഞ്ഞ് പ്രകൃതി സമാപിക്കാം. ഓരോ പാത്രത്തിൻ്റെയും സംഭാഷണം ഓരോ ഖണ്ഡികയായിട്ടല്ലോ ഇപ്പോൾ എല്ലാ ഭാഷയിലും മുദ്രണം ചെയ്യുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിലെ ചില നോവലുകൾ കാണുന്നത് ഇപ്രകാരമല്ല. അന്നു വിഷയമനുസരിച്ചുള്ള ഖണ്ഡികയാണ് നടപ്പുണ്ടായിരുന്നത്. രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണം ഒരേ വിഷയത്തെക്കുറിച്ചാണെങ്കിൽ ഒരു ഖണ്ഡിയിലായിരിക്കണം അത് സംഗ്രഹിക്കുക എന്നായിരുന്നാൽ, രാമൻ കൃഷ്ണനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു. തിരുവനന്തപുരത്ത് പോയത് എന്തിനാണ് എന്ന് രാമൻ വീണ്ടും ചോദിച്ചപ്പോൾ വിശേഷങ്ങളൊന്നുമില്ല എന്നായിരുന്നു പ്രത്യുതി. ഇന്നാകട്ടെ ടീ സംഭാഷണം ഇപ്രകാരമാണ് എഴുതുക. രാമൻ, നീ എവിടെ പോയിരുന്നു, എവിടെ നിന്ന് വരുന്നു? കൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത് പോയത് എന്തിനാണ്? വിശേഷമൊന്നുമില്ല. നവീന സമ്പ്രദായം കണ്ണിനും മനസ്സിനും കൂടുതൽ ആനന്ദകരമാണെന്നുള്ളത് സംശയമില്ല. ചെറു ചെറുക്കം പൂർവാധികമുണ്ട്. മാത്രമല്ല രാമൻ ചോദിച്ചു, കൃഷ്ണൻ പറഞ്ഞു, വീണ്ടും രാമൻ ചോദിച്ചു എന്നിങ്ങനെ 8-10 പറയാതെ കഴിയുകയും ചെയ്യാം.